ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ധനമന്ത്രി. ധനക്കമ്മി 4.5% കുറയ്ക്കും. ഉൽപാദനക്ഷമതയ്ക്കും സമഗ്ര വികസനത്തിനും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്നും ധനമന്ത്രി. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി, കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. പ്രമേഹം, ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ തീരുവ ഒഴിവാക്കി. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരുമെന്നും ധനമന്ത്രി. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കു ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. സുസ്ഥിര വളർച്ച, സാമ്പത്തിക അച്ചടക്കം, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയ്ക്കാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങളിൽ പ്രാധാന്യം നൽകിയത്. ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകർന്നതായും ശ്രീമതി സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ദീർഘകാല മാറ്റങ്ങൾക്ക് മാർഗമൊരുക്കുന്ന തരം ഘടനാ പരിഷ്കരണങ്ങളും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കി. സ്വയം പര്യാപ്തതയിലൂന്നി നിക്ഷേപത്തിനും നിർമ്മാണശേഷി വികസനത്തിനും പ്രോത്സാഹനം നൽകിയത് ഇറക്കുമതിയിലെ ആശ്രയത്വം കുറയ്ക്കുന്നതിന് കാരണമായി. ഈ പരിഷ്കരണങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് സാർവത്രിക സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും സഹായിച്ചതായി ശ്രീമതി സീതാരാമൻ പറഞ്ഞു. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്നിവരിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 3 കർത്തവ്യങ്ങൾ ഊന്നിപ്പറഞ്ഞുള്ള ബജറ്റാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഉൽപാദനക്ഷമത, ആഗോള അസ്ഥിരതകളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യ കർത്തവ്യം. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വികസനം എന്നിവയാണ് മറ്റ് 2 കർത്തവ്യങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും സാർവത്രിക സേവനങ്ങൾക്കും പിന്തുണ നൽകുന്ന പരിഷ്കാരങ്ങൾ സർക്കാർ നടപ്പാക്കിയതായും ധനമന്ത്രി പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ 7% എന്ന ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കാൻ രാജ്യത്തിനായെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി.
We are inspired by 3 കർത്തവ്യം. Our first കർത്തവ്യം is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region and sector has access to resources, amenities.
6 മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വികസനമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ മുന്നോട്ട് വച്ചത്. 7 പ്രധാനപ്പെട്ട മേഖലകളിൽ നിർമ്മാണം ശക്തിപ്പെടുത്തുക, സുപ്രധാന വ്യവസായ മേഖലകളുടെ പുനരുജ്ജീവനം, ചാമ്പ്യൻ MSMEകളുടെ സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ശക്തമായ പിന്തുണ, ദീർഘകാല സുരക്ഷ, സുസ്ഥിരത, നഗരങ്ങളെ അടിസ്ഥാനമാക്കി സാമ്പത്തിക വളർച്ചാ മേഖല രൂപപ്പെടുത്തൽ എന്നിവ ബജറ്റ് ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു.
Growth. I propose interventions in 6 areas. 1. Scaling up manufacturing in 7 strategic and frontier sectors. 2. Rejuvenating legacy industrial sectors. 3. Creating champion MSMEs. 4. delivering a powerful push for infrastructure. 5, ensuring long-term security and stability. And 6, developing city economic regions.
നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി, 3 കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ സമഗ്ര വികസനത്തിനായി 500,000+ ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ശ്രദ്ധ നൽകും. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും.
തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തും. മത്സ്യ കർഷക ഉൽപാദക സംഘടനകൾ, സ്റ്റാർട്ടപ്പുകൾ, വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. 500 ജലസംഭരണികളുടെയും അമൃത് സരോവറുകളുടെയും സംയോജിത വികസനം ഉറപ്പാക്കും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. ബദാം, വാൽനട്ട്, പൈൻ നട്ട്, ചന്ദനം, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. പഴയതും ഉൽപാദനക്ഷമമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിനുൾപ്പെടെ സഹായം നൽകും. ചന്ദന കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണവും ഏകോപിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാരുകളുമായി സഹകരിക്കും. കാർഷിക വിജ്ഞാന മേഖലയിൽ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി ടൂളായി ഭാരത് വിസ്താർ എന്ന പേരിൽ സംവിധാനം സജ്ജമാക്കും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും ുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത് കർഷകരെ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പിലാക്കും. 10,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി 3 ദേശീയ സ്ഥാപനങ്ങൾ സജ്ജമാക്കും. നിലവിലുള്ള 7 സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
To develop India as a global biopharma manufacturing hub, I propose the biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. The strategy will include a biopharma focused network with 3 new national institutes of pharmaceutical education and research, popularly known as NIPERS, and upgrading 7 existing ones.
പൊതു മൂലധന ചെലവ് 2014-15 സാമ്പത്തിക വർഷത്തിലെ 2,00,000 കോടിയിൽ നിന്നും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 11.2 ലക്ഷം കോടി രൂപയായി ഉയർന്നുവെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അടുത്ത വർഷം ഇത് 12.2 ലക്ഷം കോടിയായി ഉയർത്തും. അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നഷ്ടസാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ഭാഗിക ക്രെഡിറ്റ് ഗ്യാരണ്ടികൾ ഉറപ്പുവരുത്തി ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് രൂപീകരിക്കും. ഡാങ്കുനിയെയും സൂററ്റിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ സമർപ്പിത ചരക്ക് ഇടനാഴി സ്ഥാപിക്കുമെന്നും ശ്രീമതി സീതാരാമൻ അറിയിച്ചു. വളർച്ചയുടെ സുപ്രധാന എഞ്ചിനായി സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ച ധനമന്ത്രി ഇവയെ പിന്തുണയ്ക്കുന്നതിന് പ്രത്യേക സമീപനങ്ങളും ബജറ്റിൽ നിർദ്ദേശിച്ചു. 10,000 കോടി രൂപയുടെ MSME ഫണ്ട് ഇതിനായി സജ്ജമാക്കും. MSME സ്ഥാപനങ്ങൾക്ക് മൂലധന പിന്തുണ നൽകുന്നതിനായി രൂപീകരിച്ച സ്വയം പര്യാപ്ത നിധിക്കായി 2,000 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. MSME സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായി കോർപ്പറേറ്റ് മിത്ര എന്ന പേരിൽ പ്രത്യേക സംഘങ്ങളെ സജ്ജമാക്കും. സേവന മേഖലയിൽ അനുയോജ്യ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനായി ഉന്നതാധികാര സ്ഥിരം സമിതി രൂപീകരിക്കും. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ തൊഴിൽ നൈപുണ്യ ആവശ്യകതകളിൽ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തി നടപടികൾ നിർദ്ദേശിക്കും. സാമ്പത്തിക വളർച്ച, തൊഴിൽ, കയറ്റുമതി എന്നിവയ്ക്കുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് സമിതി മുൻഗണന നൽകും. 2047 സേവന രംഗത്ത് 10% ആഗോള വിഹിതം ഇന്ത്യയുടേത് ആക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പുതുതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. വരുമാനത്തെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വിദേശ സ്വത്ത് വെളിപ്പെടുത്താൻ 6 മാസമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ മാത്രമാണ് ശിക്ഷ. ജൂലൈ 31 വരെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കും. പരിശോധനയ്ക്ക് ശേഷവും റിട്ടേൺ വിവരങ്ങൾ പുതുക്കാം. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5% നിന്നും 2% കുറച്ചു. വിദേശയാത്രയുടെ TCS 5% 2% വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കി. അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്യാൻസർ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ തീരുവ രഹിത ഇറക്കുമതി പരിധി വർദ്ധിപ്പിക്കും. ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലധന സാമഗ്രികൾക്കുള്ള അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. സോളാർ ഗ്ലാസ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സോഡിയം ആന്റിമൊണേറ്റ് ഇറക്കുമതിയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും ഒഴിവാക്കി. പരിശീലന വിമാനങ്ങൾ ഉൾപ്പെടെ വിമാന നിർമ്മാണത്തിനാവശ്യമായ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അടിസ്ഥാന കസ്റ്റംസ് തീരുവയും ഒഴിവാക്കി. 2026-27 36.5 ലക്ഷം കോടി രൂപയുടെ വായ്പേതര വരുമാനവും 53.5 ലക്ഷം കോടി രൂപയുടെ മൊത്തം ചെലവുകളുമാണ് ബജറ്റിൽ കണക്കാക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 34 ലക്ഷം കോടി രൂപയുടെ നികുതിയേതര വരുമാനമുണ്ടാകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. 49.6 ലക്ഷം കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ധനക്കമ്മി നേരിടുന്നതിനായി ഡേറ്റഡ് സെക്യൂരിറ്റികളിൽ നിന്നും 11.7 ലക്ഷം കോടി രൂപ കണ്ടെത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. ധനക്കമ്മി 4.5% കുറയ്ക്കുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3rd ബജറ്റും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9th കേന്ദ്ര ബജറ്റുമായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിന് മുൻപ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലെത്തി സന്ദർശിച്ചിരുന്നു. കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരിയും ഒപ്പമുണ്ടായിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള റോഡ് മാപ്പാണ് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
യുവാ കി സോച് ഭീ ഹൈ, യുവാ കെ സപ്നേ ഭീ ഹൈ, യുവാ കാ സങ്കൽപ് ഭീ ഹൈ, ഔർ സാത്ത് സാത്ത് യുവാ കി ഗതി ഭീ ഹൈ.
ബജറ്റിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണന തുടരുന്നതായി സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.
അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് ഇന്നും അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതുപോലെ തന്നെ എയിംസ് നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ആ സ്ഥലം തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറി എന്നിട്ടും എയിംസ് നൽകുന്നില്ല എന്നതാണ് കാണുന്നത്. നികുതി വിഹിതത്തിൽ അർഹതമായിട്ടുള്ള ഒരു പങ്കാളിത്തം കേരളത്തിന് കിട്ടണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ കടുത്ത അവഗണന ാണ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്.
കേരളത്തിന് ബജറ്റിൽ ഒന്നും ലഭിച്ചില്ലെന്നത് തെറ്റായ പ്രചരണമാണെന്നും ലഭിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു.
കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എന്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്?
ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര സുരക്ഷ, ദുരന്ത പ്രതികരണം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നിവയിൽ തീരസംരക്ഷണ സേനയുടെ അചഞ്ചല പ്രതിബദ്ധതയെ സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ മോദി പ്രശംസിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സേനാംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ആശംസ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ധനമന്ത്രി. ധനക്കമ്മി 4.5% കുറയ്ക്കും. ഉൽപാദനക്ഷമതയ്ക്കും സമഗ്ര വികസനത്തിനും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി, കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം. പ്രമേഹം, ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ തീരുവ ഒഴിവാക്കി. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു.